കൊലോസ്യർ അധ്യായം 2. ഞാൻ നിങ്ങൾക്കു വേണ്ടി എത്രമാത്രം ക്ലേശിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ലൗദിക്കയിൽ ഉള്ളവരെയും എന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റാൾക്കാരെയും സഹായിക്കാൻ മല്ലിടുന്നു. അവരെല്ലാവരും സ്നേഹത്തിൽ പരസ്പരം ഒന്നിച്ച് ശക്തിയാർജിക്കണമെന്നും വിജ്ഞാനത്തിൽ നിന്നും ഉളവാകുന്ന ഉറച്ച വിശ്വാസത്തിൽ അവർ സമ്പന്നരാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം വെളിപ്പെടുത്തിയ ആ രഹസ്യസത്യം നിങ്ങൾ പൂർണ്ണമായി അറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സത്യം ക്രിസ്തു തന്നെയാണ്. വിവേകത്തിന്റെയും വിജ്ഞാനത്തിന്റെയും നിധികുംഭങ്ങൾ ക്രിസ്തുവിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു. നല്ലതെന്ന് തോന്നിക്കുന്ന തെറ്റായ ആശയങ്ങൾ പറഞ്ഞ് ആരും നിങ്ങളെ വിഡ്ഢികളാക്കരുതെന്ന് കരുതിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ നിങ്ങളോടുകൂടെ അവിടെയില്ലെങ്കിലും എന്റെ ഹൃദയം നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ നല്ല ജീവിതവും ക്രിസ്തുവിലുള്ള ദൃഢമായ വിശ്വാസവും കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് കർത്താവായ ക്രിസ്തു യേശുവിനെ ലഭിച്ചു. അതുകൊണ്ട് ഒരു മാറ്റവും വരുത്താതെ അവനെ പിന്തുടരുക. നിങ്ങൾ ക്രിസ്തുവിനെ മാത്രം ആശ്രയിക്കുക. ജീവനും ബലവും അവനിൽ നിന്ന് വരുന്നു. ആ സത്യം നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥമായ ആ ഉപദേശത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് ബോധ്യം വരുത്തണം. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. തെറ്റായതും അർത്ഥരഹിതവുമായ ആശയങ്ങളാൽ ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്തരം ആശയങ്ങൾ ക്രിസ്തുവിൽ നിന്നുമല്ല, പക്ഷേ ലോകജനതയുടെ വിലയില്ലാത്ത ആശയങ്ങളാണ് അതൊക്കെ. ദൈവത്തിലുള്ളതെല്ലാം ക്രിസ്തുവിൽ പൂർണ്ണമായി ജീവിക്കുന്നു. ക്രിസ്തുവിന്റെ ഭൂമിയിലുള്ള ജീവിതത്തിൽ പോലും ക്രിസ്തുവിൽ നിങ്ങളെല്ലാം തികഞ്ഞവരാണ്. എല്ലാ അധികാരശക്തികളെയും ഭരിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്കൊരു വ്യത്യസ്തമായ പരിച്ഛേദനയായിരുന്നു ഉള്ളത്. ആ പരിച്ഛേദന ഒരുവന്റെയും കൈയാൽ നടത്തുന്നതല്ല. നിങ്ങളുടെ പാപം നിറഞ്ഞ സ്വയത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രരാക്കി എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ക്രിസ്തു നൽകുന്ന പരിച്ഛേദന. നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ ക്രിസ്തുവിനോടൊപ്പം നിങ്ങളെയും സംസ്കരിച്ചു. അതുമാത്രമല്ല, നിങ്ങളുടെ ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസം വഴി ക്രിസ്തുവിനോടുകൂടി ആ സ്നാനത്താൽ നിങ്ങളെയും ഉയർപ്പിച്ചു. ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർത്തിയതുവഴി ദൈവത്തിന്റെ ശക്തി സ്പഷ്ടമാക്കപ്പെട്ടു. നിങ്ങളുടെ പാപം കൊണ്ടും നിങ്ങളുടെ പാപം നിറഞ്ഞ സ്വയത്തിന്റെ ശക്തിയിൽ നിന്നും മോചിതരാകാതിരുന്നതുകൊണ്ടും നിങ്ങൾ മരിച്ചു. എന്നാൽ ദൈവം ക്രിസ്തുവിനോടൊപ്പം നിങ്ങളെയും ജീവിപ്പിച്ചു. ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു. ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിച്ചതുകൊണ്ട് നാം കടക്കാരായി. നാം പിന്തുടരുന്നതിൽ വീഴ്ച വരുത്തിയ എല്ലാ ചട്ടങ്ങളും ആ കടത്തിൽ ചേർത്തിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് പൊറുത്തു. ആ കടങ്ങളെല്ലാം കുരിശിൽ തറച്ചു. ദൈവം എല്ലാ ആത്മീയ അധികാരങ്ങളെയും ശക്തികളെയും പരാജയപ്പെടുത്തി. കുരിശുകൊണ്ട് ദൈവം വിജയം നേടിയെടുത്ത് ആ അധികാരികളെയും ശക്തികളെയും തോൽപ്പിച്ചു. അവർ ശക്തിഹീനരെന്ന് ദൈവം ലോകത്തിന് കാണിച്ചുകൊടുത്തു. തിന്നുകയോ കുടിക്കുകയോ അല്ലെങ്കിൽ യഹൂദരുടെ ആചാരക്രമങ്ങളെയോ കുറിച്ച് നിങ്ങളുടെ മേൽ ചട്ടങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ആരെയും അനുവദിക്കാതിരിക്കുക. ഉത്സവങ്ങൾ, ചന്ദ്രോത്സവങ്ങൾ, ശബത്തുകൾ, മുൻകാലങ്ങളിൽ ഈ കാര്യങ്ങൾ അത്രയും വരുവാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു നിഴലായിരുന്നു. എന്നാൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാര്യങ്ങൾ ക്രിസ്തുവിൽ കണ്ടെത്തി. ദൂതന്മാരെ ആരാധിക്കുന്നതിലും വിനീതരാണെന്ന് നടിക്കുന്നതിലും ചില ആൾക്കാർ അവർക്ക് കിട്ടിയ ദർശനങ്ങളെക്കുറിച്ച് എപ്പോഴും പറയുന്നു. ഈ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ തെറ്റുകാരാണെന്ന് പറയുവാൻ അത്തരം ആൾക്കാരെ അനുവദിക്കാതിരിക്കുക. അവരിലാകെ മന്ദൻ അഹംഭാവമാണ്. കാരണം ദൈവിക ചിന്തകൾക്ക് പകരം ജഡീക ചിന്തകളാണ് അവരുടേത്. അവർ അവരെ തന്നെ തലയായ ക്രിസ്തുവിന് കീഴ്പ്പെടുത്തുന്നില്ല. ശരീരം മുഴുവനും ക്രിസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നു. ക്രിസ്തു മൂലം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും പരസ്പരം കരുതുകയും അന്യോന്യം സഹായിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തെ ബലപ്പെടുത്തുകയും അതിനെ ഒന്നായി നിലനിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ശരീരം വളരും. നിങ്ങൾ ക്രിസ്തുവിനൊപ്പം മരിച്ചതുകൊണ്ട് ലോകത്തിന്റെ വ്യർത്ഥ ചട്ടങ്ങളിൽ നിന്നും മുക്തരായി. അതുകൊണ്ട് ഇപ്പോഴും ലോകത്തിൻ്റെതെന്ന പോലെ എന്തിനു പ്രവർത്തിക്കണം? ഇത്തരം ചട്ടങ്ങൾ എന്തിനു പിന്തുടരുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. അത് തിന്നരുത്, അത് രുചിക്കരുത്, ആ സാധനം തൊടരുത് എന്നിങ്ങനെ ഉപയോഗം കഴിഞ്ഞ് ത്യജിച്ച വസ്തുക്കളെ പോലെയാണ് ഈ ചട്ടങ്ങൾ. ഈ കാര്യങ്ങൾ അത്രയും ദൈവത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് അവയെല്ലാം ജനങ്ങളുടെ ആജ്ഞയും ആശയങ്ങളുമാണ്. ഈ ചട്ടങ്ങൾ വിവേകപൂർണമെന്ന് തോന്നാം, പക്ഷേ മനുഷ്യനിർമ്മിതങ്ങളായ മതങ്ങളുടെ ഭാഗമാണവ. ആ മതങ്ങൾ ആളുകളെ വിനീതർ എന്ന് നടിപ്പിക്കുന്നതിന് തങ്ങളുടെ ശരീരങ്ങളെ ശിക്ഷിക്കുന്നതിനും കൂട്ടുനിൽക്കുന്നു. എന്നാൽ ഈ ചട്ടങ്ങൾ അവരുടെ പാപം നിറഞ്ഞ സ്വയം ആവശ്യപ്പെടുന്ന ദുഷ്ടകാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നില്ല.